بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم أحسن عاقبتنا في الأمور كلها، وأجرنا من خزي الدنيا وعذاب الآخرة. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم زيننا بزينة الإيمان، واجعلنا هداة مهتدين. أما بعد، سهودرن عليه إمام نووي الأربعون النام ما تايا كتاب النوم وطن بد حديث قالانا إدوارا نمال پڑيشت. الحمد لله إدلا إربدا مت حديث صرفيك. عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله تعالى عنه قال: قال رسول الله صلى الله عليه وسلم: إن مما أدرك الناس من كلام النبوة الأولى إذا لم تستحي فاصنع ما شئت. رواه البخاري. عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله تعالى عنه. ഈ സഹാബിയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഉഖ്ബത്തു ബിൻ അമ്ർ എന്നാണ് ഈ സഹാബിയുടെ പേര്. വേറൊരു സഹാബിയുണ്ട്, ഉഖ്ബത്തു ബിൻ ആമിർ, അത് വേറെ സഹാബിയാണ്. ഉഖ്ബ ഇബിൻ ആമിർ അദ്ദേഹമല്ല, ഇത് ഉഖ്ബത്തു ബിൻ അമ്ർ. ഇദ്ദേഹത്തിന്റെ കുഞ്ഞിയത്തിൽ വളരെ പ്രസിദ്ധനാണ്. പലപ്പോഴും ഹദീസിന്റെ കിതാബുകളിൽ അൻ അബി മസ്ഊദ് എന്ന് പറഞ്ഞ് മാത്രം ഹദീസുകൾ കാണാം, പേരു പറയാതെ. عن ابي مسعود انا ابي مسعود الانصاري എന്ന് പറഞ്ഞു വേറെ കാണാം. ഇബ്നു മസ്ഊദ് അത് വേറെ സഹാബിയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് മുഹാജിറായ സഹാബിയാണ്. ഇത് അൻസാറുകളിൽപ്പെട്ട സഹാബിയാണ്. ഉഖ്ബത്തു ബിൻ അമ്ർ അൽ അൻസാരി അൽ ബദ്രി, ബദ്രി എന്ന് പറയുന്നത് ബദറിൽ പങ്കെടുത്ത സഹാബിയായതുകൊണ്ടാണ്. സഹാബത്തിന് സുഹ്ബത്ത് എന്ന ശ്രേഷ്ഠത ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബായിരുന്നു എന്നത് തന്നെ മതി ശ്രേഷ്ഠതയായി. പക്ഷെ അതിന് പുറമേ അവർക്കുള്ള ചില പ്രത്യേകതകൾ അതിന്റെ കൂടെ പറയാറുണ്ട്. സഹാബിയാണ് എന്നത് തന്നെ വലിയ ശ്രേഷ്ഠതയാണ്. അതിന്റെ കൂടെ ഇങ്ങനെ ചിലത് പറയും. ബദറിൽ പങ്കെടുക്കുക എന്നത് വലിയ ശ്രേഷ്ഠതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ قد اطلع على اهل بدر فقال اعملوا ما شئتم قد غفرت لكم. الله بدر البنگرد صحابي مار നോക്കുകയും എന്നിട്ട് അവർക്ക് മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സഹാബിയാണ് ഉഖ്ബത്തു ബിൻ അമ്ർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു: قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു: ഇന്ന മിമ്മ അദ്റക അന്നാസു, ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അദ്റക റജുൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം കണ്ടെത്തി, ഒരു കാര്യം ഒരാൾക്ക് കിട്ടി, അയാൾ അതിലെത്തി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ലാ തുദ്രികുഹുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ, അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞല്ലോ. ലാ തുദ്രികുഹുൽ അബ്സാർ, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, ഇത്രാക്ക് ചെയ്യുകയില്ല. വഹുയുദ്രിക്കുൽ അബ്സാർ, അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു. ഇന്ന മിമ അദ്റക്കന്നാസ്, ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. മിൻ കലാമിൻ നുബുവത്തിൽ ഊല, മിൻ കലാമിൻ നുബുവത്തിൽ ഊല, മിൻ കലാമിൻ നുബുവ, നുബുവത്തിന്റെ വർത്തമാനങ്ങളിൽപ്പെട്ട. അൽ ഊല, അൽ ഊല എന്നാൽ ആദ്യത്തെ അഥവാ മുൻപുള്ള നുബുവത്തിൽ, പഴയ നബിമാരുടെ വാക്കുകളിൽ പെട്ട ഒരു കാര്യമാണ് ജനങ്ങൾക്ക് കിട്ടിയ ഈ വാക്ക്. അഥവാ ജനങ്ങൾ പറഞ്ഞു വരുന്ന ചില ചൊല്ലുകൾ ഉണ്ടാകും, അതിൽ ചിലത് വളരെ ഹക്കായിരിക്കും. അങ്ങനെ ജനങ്ങൾക്ക് അറിയാമെന്ന് അവർ പറഞ്ഞിരുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പഴയ നബിമാരുടെ വാക്കുകളിൽ ഒന്നായി ജനങ്ങൾക്ക് കിട്ടിയ ഒരു വാക്കാണ് ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഇത. ഇദാലം തസ്തഹി, നിനക്ക് ഹയാ ഇല്ലെങ്കിൽ, നിനക്ക് ലജ്ജയില്ലെങ്കിൽ, ഫസ്നഅ, നീ ചെയ്തോളൂ, മാ ശിഇത, തോന്നിയതൊക്കെ, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ. മഹത്തായ ഒരു ഹദീസാണിത്. ഇമാം നവവി ഈ 42 ഹദീസുകളിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഇതിന്റെ മഹത്വം ഇത്രയും വലുതായതുകൊണ്ടാണ്. നുബുവത്തിന്റെ വാക്കുകളിൽ ഒന്നാണ് ഇത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ പഴയ നബിമാരുടെ വാക്കുകളിൽ ഒന്നാണ്. പഴയത് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുൻപേ വന്ന നബിമാരുടെ വാക്കുകളിൽപ്പെട്ടതായിരുന്നു ഇത് എന്ന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മുൻപേ വന്ന നബിമാർ പറഞ്ഞിരുന്ന വാക്കുകളിൽ ഒന്നാണ് ഇത്. വല്ലാഹു അഅലം. ഇതാണ് തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ, ഫസ്നഅ, നീ ചെയ്തോളൂ, മാ ശിഇത, നീ ഉദ്ദേശിക്കുന്നതെല്ലാം. എന്താണ് ഇതിന്റെ അർത്ഥം? ചെയ്തോളൂ എന്ന അമറിന്റെ കൽപ്പനയുടെ സീഗത്താണ്, കൽപ്പനയുടെ രൂപമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ചെയ്യാനുള്ള പ്രേരണയല്ല ഇത് എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിശദീകരണങ്ങളിലുള്ളത്. വേറെ ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ വിശദീകരിക്കട്ടെ. ഇതേതുപോലെയാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യഅമലൂ മാ ശിഇതു ഇന്നഹു ബിമാ തഅമലൂന ബസീർ. സൂറത്തു ഫുസ്സിലത്തിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യഅമലൂ മാ ശിഇതു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അത് അള്ളാഹു അതിനെക്കുറിച്ച് ബസീറാണ്, അള്ളാഹു അത് ഏറ്റവും നന്നായി എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവിടെ എന്താ തോന്നിയത് ചെയ്യാനാണോ? അല്ല, താക്കീദാണ്, താക്കീദാണത്. അതുപോലെ സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു, ഫഅബുദു മാ ശിഇതും മിൻ ദൂനി, ഫഅബുദു, നിങ്ങൾ ആരാധിച്ചോളൂ, മാ ശിഇതും മിൻ ദൂനി, നിങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് ഇബാദത്ത് ചെയ്തോ, അത് താക്കീദാണ്, ചെയ്യാനുള്ള കൽപ്പനയല്ല, മറിച്ച് ശക്തമായ താക്കീദാണ്. അത് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് നൽകും എന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെയാണിത്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ പിന്നെ നീ തോന്നിയത് ചെയ്തു, പിന്നെ നീ തോന്നിയോ ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം. ഹയാ, അതിന്റെ മഹത്തായ പ്രാധാന്യം വിളിച്ചോതുന്ന മഹത്തായ ഹദീസാണിത്. ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് കന്യകയായ ഒരു പെണ്ണിനേക്കാൾ തന്റെ വീട്ടിനകത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്ത് കഴിയുന്ന കന്യകയായ ഒരു പെണ്ണിനേക്കാൾ ഹയാ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ഔ സബ്ഊന ശുഅബ, ഈമാൻ എന്നാൽ 70 പരം അല്ലെങ്കിൽ 60 പരം ശാഖകളാണ്. അഫ്ദലുഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിലേറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്ന്. വദ്നഹ ഇമാതതുൽ അദാ അനി തരീഖ്, അതിലേറ്റവും താഴെ ഉള്ളത് വഴിയിലുള്ള തടസ്സം നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയാണ്, മഹത്തായ സ്വഭാവമാണ് ലജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, ഒരു സഹാബി ഒരാൾ തന്റെ സഹോദരനെ ഉപദേശിക്കുന്നത് നബി കണ്ടു, ഒരാൾ തന്റെ സഹോദരനെ ഉപദേശിക്കുന്നത് കണ്ടു. എന്തിനാണ് ഉപദേശിക്കുന്നത്? ഇയാളുടെ സഹോദരൻ ഒരു ഹയാളുള്ള ആൾ, നാണം കുണിങ്ങിയാണ്. ഹയാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ നമ്മെ തടയുന്ന ലജ്ജ, അത് ലജ്ജയല്ല. അതിനെന്താണ് പറയുക? അതിന് കഴിവുകേട് എന്നാണ് പറയുന്നത്. ചില ആളുകൾ അജിസിനെ ഹയാ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. നന്മ കൽപ്പിക്കേണ്ടടുത്ത് നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കേണ്ടടുത്ത് അത് വിരോധിക്കാതിരിക്കുക എന്നുള്ളത് ഹയാ അല്ല, അത് ലജ്ജയല്ല, പിന്നെ അത് അജിസാണ്, കഴിവുകേടാണ്, അത് ഹയാ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ തന്റെ സഹോദരനെ ഹയാഇന്റെ കാര്യത്തിൽ ഉപദേശിക്കുന്നത് കണ്ടു, ഇങ്ങനെ ലജ്ജയായാൽ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ദഅഹു അയാളെ വിട്ടേക്കൂ. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണ്, ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ എന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും. അൽ ഹയാഉ ലാ യാതി ഇല്ലാ ബിഖൈർ, അൽ ഹയാഉ ലാ യാതി ഇല്ലാ ബിഖൈർ, ലജ്ജ ഖൈറല്ലാതെ കൊണ്ടുവരികയില്ല. അതുപോലെ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാം അൽ ഹയാഉ ഖൈറുൻ കുല്ലു, അൽ ഹയാഉ ഖൈറുൻ കുല്ലു, ലജ്ജ മുഴുവൻ ഖൈറാണ്, ലജ്ജ മുഴുവൻ ഖൈറാണ്. അഷജ്ജ് അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട അഷജ്ജ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്ന ഫീക ലഖസ്ലതൈനി യുഹിബ്ബുഹുമ അല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ നിന്നിലുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സവിശേഷതകൾ താങ്കളിലുണ്ട്. അദ്ദേഹം ചോദിച്ചു ഏതൊക്കെയാണത് നബിയെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിൽമു വൽ ഹയാഉ. ചില റിവായത്തുകളിൽ അൽ ഹിൽമു വൽ അനാതു എന്നും കാണാം. ചില റിവായത്തുകൾ ഇങ്ങനെ അൽ ഹിൽമു, ഹിൽമ് എന്നാൽ അതിന് രണ്ടർത്ഥമുണ്ട്, ഇത് രണ്ടും പരസ്പരം എതിരായ അർത്ഥമല്ല. ഒന്ന് ബുദ്ധി എന്നാണ്, ബുദ്ധിയുള്ള ആൾ. രണ്ട് സഹനമുള്ള ആൾ, പെട്ടെന്ന് കയറി പ്രതികരിക്കാതെ സഹിക്കുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവനാണ് ഹിൽമുള്ളവൻ. ഹിൽമില്ലാത്തവൻ ബുദ്ധിയില്ല, സഹന സഹിക്കാൻ കഴിയാത്തവൻ ബുദ്ധിയില്ല എന്നാണ്. വെപ്രാളം കാണിക്കുന്നവൻ ബുദ്ധിയില്ല എന്നാണ്. അള്ളാഹു എല്ലാ മഹത്തായ സ്വഭാവവും നമുക്ക് നൽകുമാറാകട്ടെ, ആമീൻ. അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ, ഹയാ എന്നാൽ ലജ്ജ. ചില റിവായത്തുകൾ അൽ അനാതു എന്ന് കാണാം. അനാത്ത് എന്നാൽ ഇതാണ്, അനാത്ത് എന്നാൽ ഒരു കാര്യത്തിൽ എടുത്തു ചാടി പ്രതികരിക്കാതിരിക്കുക, അവധാനത കാണിക്കുക, ആലോചിച്ച് പതുക്കെ പ്രതികരിക്കുക ബാക്കിയിലും പ്രവൃത്തിയിലുമെല്ലാം. അത് മഹത്തായ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരുപാട് ഖൈർ ഉണ്ടാവും, അതുകൊണ്ട് ഒരുപാട് ഖൈറുകൾ നമുക്ക് ഉണ്ടാവും. ഖുൽതു, ഇത് പറഞ്ഞപ്പോൾ അഷജ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, ആ ഖദീമൻ കാന അവ ഹദീസ, നബിയെ ഇതെനിക്ക് നേരത്തെ ഉള്ളതാണോ അല്ല പുതുതായി ഉണ്ടായതാണോ? ചെറിയ വാചകൾക്കാണ് ഇത് അള്ളാഹു എന്റെ പടപ്പിൽ നേരത്തെ നിശ്ചയിച്ചതാണോ, അതല്ല എനിക്ക് പിന്നീട് കിട്ടിയതാണോ, അഥവാ ഞാൻ നേടിയെടുത്തതാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖദീമ, അല്ല നേരത്തെ ഉള്ളതാണ്. ചില റിവായത്തുകൾ കാണാം അള്ളാഹു താങ്കളെ ഈ സ്വഭാവങ്ങൾ രണ്ടും നൽകിയിട്ടാണ് പടച്ചിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ജഅലനി അലാ ഖിൽഖതൈനി യുഹിബ്ബുഹുമ അല്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, അവൻ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവത്തിലായിക്കൊണ്ട് എന്നെ പടച്ച റബ്ബിനാകുന്നു എല്ലാ സ്തുതിയും. ഇങ്ങനെ വലിയ ശ്രേഷ്ഠതകൾ വന്ന മഹത്തായ സ്വഭാവ ഗുണമാണ് ഹയാ എന്നത്. ഹയാ ആദ്യം വേണ്ടത് അള്ളാഹുവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, ഇസ്തഹി മിൻ അല്ലാഹി ഹഖൽ ഹയാ, നീ അള്ളാഹുവിനോട് ഏറ്റവും ശരിയായ ലജ്ജ ലജ്ജിക്കുക. എന്താണത്? നിന്റെ ശരീരം അള്ളാഹു ഇഷ്ടമല്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതിൽ വിനിയോഗിക്കാതെ സൂക്ഷിക്കലാണ്. നിന്റെ നാവും ലൈംഗിക അവയവും എല്ലാം, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാത്തിലും നീ റബ്ബിനെ സൂക്ഷിക്കാനാണത്. ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വഅലം അന്നൽ ഹയാഅ നൗആൻ, അറിയണം ലജ്ജ രണ്ട് തരത്തിലുണ്ട്. ലജ്ജ രണ്ട് ഇനങ്ങളാണ്. അഹദുഹുമ മാ കാന ഖുലുഖൻ വജിബില്ലതൻ, ഒന്ന് പ്രകൃതിപരമായി തന്നെ അവന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്, അല്ലാതെ പഠിച്ച് ലജ്ജ വേണമെന്ന് പഠിച്ചു നേടിയതല്ല, ലജ്ജ കാണിക്കണമെന്ന് അറിഞ്ഞു പിന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നേടിയതല്ല, നേരത്തെ അള്ളാഹു അങ്ങനത്തെ സ്വഭാവത്തിനാണ് അവനെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, അവർ സ്വതവേ ശാന്തരായിരിക്കും, സ്വതവേ ക്ഷമയുള്ളവരും സഹനശേഷിയുള്ളവരുമായിരിക്കും. ചിലർ സ്വതവേ വെപ്രാളക്കാരും മുൻകോപികളുമൊക്കെ ആയിരിക്കും. നേരത്തെ അള്ളാഹു ഒരുവനത് നൽകിയാൽ അത് അള്ളാഹുവിന്റെ വലിയ ഞാമത്താണ്. സൽ സ്വഭാവങ്ങൾ നേരത്തെ നൽകിയാൽ അള്ളാഹുവിന്റെ വലിയ ഞാമത്താണ്. ഇത് അങ്ങനെ തന്നെയാണ്, അള്ളാഹുവിന്റെ വലിയ ഞാമത്താണ് അയാൾ നേരത്തെ ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഉണ്ടായാൽ അയാൾ എന്ത് ചെയ്യില്ല? വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, മ്ലേച്ഛമായ പ്രവർത്തികൾ, അതിനയാൾ നിൽക്കുകയില്ല. അയാൾ ദീനൊന്നും അല്ലാതെ പഠിച്ചിട്ടില്ലെങ്കിൽ, അയാൾ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാനല്ല, മറിച്ച് അയാളുടെ സ്വഭാവം തന്നെ എന്താണ്, തോന്നിവാസത്തിൽ നിന്ന് നിൽക്കാത്ത ഒരു പ്രകൃതമാണ്. അങ്ങനെ ചില മനുഷ്യർ ഉണ്ടാകും. സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, തറക്തു ദുനൂബ ഹയാഅൻ അർബഈന സന തുമ്മ അദ്റകനിൽ വറ, 40 കൊല്ലം ഞാൻ പാപങ്ങൾ വൃത്തികെട്ട ഒരു തെറ്റും പറ്റില്ല എന്നല്ല, പാപങ്ങൾ ഞാൻ 40 കൊല്ലം ഉപേക്ഷിച്ചു, ഞാൻ അത് ചാതിന് നിന്നിട്ടില്ല. എന്ത് കാരണത്താൽ? ഹയാഅൻ, ലജ്ജ കാരണം. തുമ്മ അദ്റകനിൽ വറ, പിന്നെ എനിക്ക് അള്ളാഹു വറ നൽകി, തഖ്വ നൽകി. ഇങ്ങനെ ചില ആളുകളുണ്ട്, അത് ചിലർക്ക് കിട്ടുന്ന അള്ളാഹുവിനെ മഹത്തായ നിഅമത്താണ്. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനും പരലോകത്തിലും റബ്ബിന്റെ ദീനിലും വിശ്വാസമുള്ളവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വലിയ ഭാഗ്യമാണ്. അത് നിലനിർത്തി തരാൻ റബ്ബിനോട് ദുആ ചെയ്യുക. അങ്ങനെയുണ്ട്, ചില റിവായത്തുകൾ കാണാം, മുൻഗാമികളിൽ ഒരാൾ, അയാളിങ്ങനെ കേൾക്കുകയാണ്, ഒരാൾ സഹാബത്തിൽപ്പെട്ട മാവി അറബി അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നു. അങ്ങനെ ആ ഇടപാട് നിൽക്കവേ ഒരു പെണ്ണ് വന്നു, എന്നിട്ട് ഇവള് വന്നിട്ട് അലി റസി അള്ളാഹുവിനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ ഇദ്ദേഹം ഇത് കേട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ മറുപടി ഒന്നും പറയാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, ജാഹിലിയത്തിന് ഞങ്ങൾ ഇജ്ജാതി പണിന്ന് മറുപടി പറയാറില്ല, തിരിഞ്ഞളയാണ്. പിന്നല്ല ഇപ്പോ ഞങ്ങൾ ജാഹിലിയത്തിൽ ഇതുപോലുള്ള സ്ത്രീകൾക്ക് മറുപടി പറയാറില്ല, എന്നിട്ടാണോ മുസ്ലിമായിട്ട് ഇപ്പോ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം സ്ത്രീകളോട് മല്ലിടുക എന്നത് പുരുഷനെ ചോദിച്ചതല്ല. കാരണം എന്താ, സ്ത്രീ എന്നത് ഒരു പുരുഷനെ തോൽപ്പിക്കാൻ കഴിയാത്തവളാണ്. ഒരു ദുർബലനായ, ആരോഗ്യമൊക്കെ വളരെ കുറഞ്ഞ ഒരു പുരുഷന്റെ മുന്നിൽ പോലും കായികമായി എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചിരിക്കാൻ പണിയുകയില്ല, മറിച്ച് ശാരീരികമായി ഏറ്റുമുട്ടാൻ പോലും പരാജയപ്പെടും. അങ്ങനെയാണ് പൊതുവെ. അപ്പോ നമ്മെക്കാൾ ശക്തി കുറഞ്ഞവരെ അടിക്കുക, അവരെ തോൽപ്പിക്കുക എന്നത് ആരുടെ പണിയല്ല, മാന്യന്മാർക്ക് യോജിച്ചതാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് പറയാറുള്ളത്, ലാ യുക്രിമുഹുന്ന ഇല്ലാ കരീം. മാന്യനായവനല്ലാതെ സ്ത്രീകൾ ബഹുമാനിക്കുകയില്ല, അവരെ ആദരിക്കാൻ ആരാണ്? മാന്യനാണ്. കാരണം എന്താ, ഒരു വൈഫായ ഒരു പുരുഷന്റെ മുന്നിൽ പോലും ഒരു പെണ്ണ് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അതെന്തല്ല, ശക്തി തെളിയിക്കാനുള്ള ഒരു സ്ഥലമല്ല, അത് പുരുഷന്മാർക്ക് യോജിച്ചതല്ല, അവരുടെ മാന്യതയ്ക്ക് യോജിച്ചതല്ല. അതുപോലെ ദുൽമ ചെയ്യുക എന്നത് അതിനപ്പുറത്താണ്. ദുൽമ ചെയ്യുക എന്നത് വേറെ കാര്യം, അതിക്രമം പ്രവർത്തിക്കുക എന്നത് കടുത്ത തെറ്റാണ്. മദ്ലൂമിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. സ്ത്രീകളെക്കുറിച്ച് അവരെ ഉപദേശിക്കുകയും അവരിൽ നിന്ന് അനുസരണക്കേടുണ്ടായാൽ, ഭാര്യമാരിൽ നിന്ന് അനുസരണക്കേടുണ്ടായാൽ അവരെ ഉപദേശിക്കുകയും, ഉപദേശിച്ചു നന്നാകുന്നില്ലെങ്കിൽ അടിക്കുകയും, അടി എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റാത്ത അപമാനിക്കാത്ത അടി, അതിനു മുൻപ് പിരിപ്പിൽ നിന്ന് മാറിക്കിടക്കുകയും എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ അടിക്കുകയും ചെയ്യുക. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയുണ്ടായി, ഫൈൻ അതഅനകും ഫല തബ്ഗൂ അലൈഹിന്ന സബീല ഇന്നല്ലാഹ കാന അലിയൻ കബീറ. അവർ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ ദ്രോഹിക്കാനുള്ള വഴി അന്വേഷിച്ച് നടക്കരുത്, അവരെ മെക്കിട്ട് കയറാനുള്ള വേറെ വഴി നോക്കി നടക്കരുത്. അള്ളാഹു അലിയും കബീറുമാണ്, അള്ളാഹു ഏറ്റവും മുകളിലുള്ളവനും ഏറ്റവും വലിയവനുമാണ്. കാരണം നിങ്ങൾ അവർക്ക് മേലുള്ള മേൽക്കോയ്മയാണ് അവർക്ക് നേരെ പ്രയോഗിക്കാൻ നോക്കുന്നത്. എന്നാൽ അവരുടെ യഥാർത്ഥ വലിയായ, അവരുടെ റബ്ബായ അള്ളാഹുവാണ് ഏറ്റവും വലിയത്, അവനാണ് ഏറ്റവും മുകളിലുള്ളവൻ, അത് മറക്കരുത്. ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഹയാൽ കൊണ്ട് മാത്രം ചിലർ പാപങ്ങൾ ഉപേക്ഷിച്ചേക്കും, അത് നമുക്കുണ്ടോ? വലിയ ഹൈറാണ്. ചില കുട്ടികളെ കാണുന്നില്ലേ നിങ്ങൾ, അവർ വലിയ പ്രായമൊന്നായിട്ടുണ്ടാവുകയില്ല, എന്നാലും ഒരു പക്വത ചെറിയ പ്രായത്തിൽ അവർ കാണിക്കും. കുട്ടികളെ ജാതി വെപ്രാളവും അങ്ങനത്തെ കളിയൊന്നും അവർ കാണിക്കുകയില്ല, ഒരു പക്വതയുള്ള രൂപത്തിൽ പെരുമാറും. അങ്ങനെ ചില കുട്ടികളെ കാണാം, അങ്ങനെയുള്ള കുട്ടികളെ കിട്ടി ഇവർക്ക് അള്ളാഹുവിന്റെ വലിയ ഞാമത്താണ് കിട്ടിയിട്ടുള്ളത്. അത് പരിപോഷിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ വലിയ ഹൈറാണ്. വഫഖനില്ലാഹുയ്യാക്കും. രണ്ടാമത്തെ ഇനം, രണ്ടാമത്തെ ഹയാ ഏതാണ്? മകാന മുക്തസബൻ മിൻ മഅരിഫത്തില്ലാഹ് വമഅരിഫത്തി അളമതിഹി വഖുർബിഹി മിൻ ഇബാദിഹി വഇത്തിലാഇഹി അലൈഹിം വഇൽമിഹി ബിഖായിനത്തിൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. ഇത് അറിവുകൊണ്ട് നേടിയെടുക്കാമെന്ന്. പൊതുവെ സ്വഭാവത്തിൽ അങ്ങനെ ഈ മഹത്തായ ലജ്ജയോ ഒന്നും അള്ളാഹു അങ്ങനെ കിട്ടിയിട്ടില്ലാത്ത സ്വഭാവമുള്ള ഒരാളാണെങ്കിലും പിന്നീട് ഒരാൾ അള്ളാഹുവിനോട് ലജ്ജ അയാൾക്കുണ്ടാകുന്നു. അവൻ അള്ളാഹുവിനെ അറിഞ്ഞതുകൊണ്ട് റബ്ബിന്റെ മഹത്വം അറിഞ്ഞ് റബ്ബ് നമ്മോട് എത്ര അടുത്താണുള്ളത് എന്ന് ചിന്തിച്ച് അള്ളാഹു ഏത് സമയത്തും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാലോചിച്ച് അള്ളാഹു കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചുവെച്ചതും അറിയുന്നവനാണെന്ന ബോധം കൊണ്ടുണ്ടാകുന്ന ഹയ ലജ്ജ. ഇത് ഇമാം ഇബ്നു റജബ് പറയുന്നു, ഫഹാദാ മിൻ അഅലാ ഖിസാലിൽ ഈമാൻ, ഈമാനിന്റെ ഉന്നതമായ സ്വഭാവങ്ങളിലൊന്നാണ്, ഈമാനിന്റെ അടയാളങ്ങളിലൊന്നാണ്. കാരണം നേരത്തെ സ്വഭാവം കൊണ്ട് നേരത്തെ അള്ളാഹു പഠിച്ച സ്വഭാവത്തിൽ അങ്ങനെ ഇല്ലെങ്കിലും ശരി, പഠിച്ച് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അവന് പിന്നീട് ലഭിക്കുന്ന ഹയ, ഇതാണ് രണ്ടാമത്തെ ഇനം എന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്തഹീ മിൻ അല്ലാഹി കമാ തസ്തഹീ മിൻ റജുലിൻ മിൻ സാലിഹി അശീറതിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിക്ക് ഉപദേശം കൊടുത്തപ്പോൾ പറഞ്ഞത്, നീ അള്ളാഹുവിനോട് ലജ്ജയുള്ളവനാവുക, നിന്റെ കുടുംബത്തിൽ മാന്യനായ സാലിഹായ ഒരു മനുഷ്യനോട് എനിക്ക് എത്ര ലജ്ജയുണ്ടോ അതുപോലെ നീ അള്ളാഹുവിനോട് ലജ്ജയുള്ളവനാവുക. ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീൻ പാലിക്കാൻ തടസ്സമുണ്ടാക്കുന്ന ലജ്ജയല്ല, പഠിക്കാൻ തടസ്സപ്പെടുത്തുന്ന ലജ്ജയല്ല. സലഫുകൾ പറഞ്ഞതായി കാണാം, പഠിക്കുകയില്ല രണ്ടുപേർ, ആരാണ്? മുസ്തക്ബിർ വ മുസ്തഹി, ലജ്ജയുള്ളവനും അഹങ്കാരിയും. ഈ രണ്ടുകൂട്ടരും പഠിക്കുകയില്ല, ലജ്ജയുള്ളവൻ പഠിക്കുകയില്ല, ലജ്ജിച്ച് പഠിക്കാൻ നിൽക്കാതെ, അവന് ചോദിക്കാൻ അത്യാവശ്യമുള്ളതും ചോദിക്കാതെ പോവും. പിന്നെ ആരാ മുസ്തക്ബിർ? മുസ്തക്ബിർ എന്താ? അഹങ്കാരി, സ്വന്തം ഖദർ മനസ്സിലാക്കാത്ത ആൾ. കാരണം അവന്റെ ഖദർ തിരിഞ്ഞിട്ടില്ല. ചില ആളുകൾ അങ്ങനെയാണ്, അവര് ഒരു ആമ്യാണ് എന്നിട്ട് സമ്മതിക്കില്ല എന്ന ഒരു താലിബാനും ആവുകയും ചെയ്യും. സാധാരണക്കാരനാണ് അവനൊന്നും സമ്മതിക്കില്ല, എന്നാലോ പഠിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് അവൻ എത്തൂല. പണി ഇങ്ങനെ ആൾക്കാർക്ക് മാർക്കിട നടക്കലും അങ്ങനെ കഴിക്കും ചില ആളുകൾ പണം അവരെ ജോലി. സ്വന്തമായിട്ട് അവന്റെ ദീനിന് വേണ്ടത് പഠിക്കാൻ മെനക്കെടുകയില്ല. മുൻഗാമികൾ പറഞ്ഞത് കാണാം, നീ നിനക്ക് വേണ്ടി പഠിക്കുക, അപ്പൊ നിനക്ക് കുറച്ചുകൊണ്ട് മതിയാവും. നാട്ടുകാർക്ക് വേണ്ടി പഠിക്കാൻ നിന്നാൽ നാട്ടുകാർ ആവശ്യങ്ങൾ തീരൂല. അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് വേണ്ടിയാണ് പഠിക്കേണ്ടത്, എന്റെ ദീൻ, എന്റെ സംസ്കാരം ശരിയാവുക, എന്റെ അഖീദ നേരെയാവുക, അതിനാണ് ഞാൻ പഠിക്കേണ്ടത്, അതിനാണ് പറക്കത്തുള്ളത്. അല്ലാതെ ആളുകളെ ബോധ്യപ്പെടുത്താനത്, ആളുകൾ അങ്ങനെ പറയൂ, ആളുകൾ ഇങ്ങനെ, അതിനു വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ദീൻ നന്നാവാൻ, അതിനാണ് നാം പഠിക്കേണ്ടത്. ജനങ്ങൾ എന്തു പറയട്ടെ, ആരെന്താണെങ്കിൽ പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ വജ്ഹാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, റഹിമ അല്ലാഹു നിസാ അൽ അൻസാർ, അൻസാറുകളിലെ സ്ത്രീകളെ അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ, ദീൻ പഠിക്കുന്നതിൽ നിന്ന് ലജ്ജ അവരെ തടഞ്ഞിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഉമ്മു സുലൈമിനെ പോലെ റളിയല്ലാഹു അൻഹ സ്ത്രീകൾക്ക് ഖാസായ ചില സംശയങ്ങൾ ഫിഖുവുമായി ബന്ധപ്പെട്ട ദർശകളൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്, ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഒരു ഫിഖഹിയായ മസ്അല ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് അവർ പറയുകയാണെന്ത്, യാ റസൂലുള്ളാഹ് ഇന്നല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അല്ലാഹു ഹക്ക് പറയാൻ, ഹക്കിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുകയില്ല. ഖുർആനിലെ പ്രയോഗമാണത്, അള്ളാഹു ഹക്ക് പറയാൻ ലജ്ജിക്കുകയില്ല. എന്നിട്ട് അവർ ചോദ്യം ചോദിക്കുന്നു നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീകൾക്ക് ഹാസായ ഒരു ചോദ്യം. കാരണം ഇത് ദീനാണ്, അത് ചോദിക്കാൻ പഠിക്കാൻ ലജ്ജ കാണിച്ചാൽ, അത് തടയുന്ന രൂപത്തിൽ ലജ്ജ കാണിച്ചാൽ അത് പ്രയാസപ്പെടും, പ്രയാസമുണ്ടാകും. ഇതിനർത്ഥം സ്ത്രീകളായ ആളുകൾ, സഹോദരിമാർ, അവരെന്തെങ്കിലും ദീനിയായ സംശയങ്ങളുണ്ടായാൽ നേരെ മൗലവിമാരെ ഫോൺ വിളിക്കണം എന്നല്ല, അത് ഫസാദാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പഠിച്ച് അവരെന്ത് ചെയ്യുക, പുരുഷന്മാരെ കൊണ്ട് വിളിപ്പിക്കുക, അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് വിളിപ്പിക്കുക. അത്യാവശ്യങ്ങൾക്ക് അത്യാവശ്യം ഒരാളോട്, പുരുഷനോട് ചോദിക്കേണ്ടി വന്നാൽ വളരെ മാന്യമായ ഭാഷയിൽ മാത്രം ചോദിച്ച് അതോടെ അവസാനിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് സംസാരം കടക്കരുത്, അതിനപ്പുറത്തേക്ക് സംസാരം കടക്കരുത്. അവർ കഴിവിന്റെ പരമാവധി പുരുഷന്മാരെ കൊണ്ട് ആണ് ചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ സ്ത്രീകളോട് ചോദിക്കാം. നമ്മുടെ മുൻഗാമികളായ സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു അൻഹയോടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ നിന്ന് നമ്മെ തടയുന്നത് ഹയ അല്ല. ഇമാം ഇബ്നു റജബ് പറയുന്നു, ഫഅമ്മ ദഅഫു വൽ ആജിസു അല്ലദീ യൂജിബു തഖ്സീറ ഫീ ശൈഇ മിൻ ഹുഖൂഖില്ലാഹ് ഔ ഹുഖൂഖി ഇബാദിഹി ഫലൈസ ഹുവ മിനൽ ഹയ. അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ നിന്നോ പടപ്പുകളോടുള്ള ബാധ്യതയിൽ നിന്നോ അതിൽ വല്ലതിലും നമുക്ക് വീഴ്ച വരുത്തുന്ന രൂപത്തിലുള്ള ദൗർബല്യം അതെന്തല്ല, ലജ്ജയല്ല. അത് ലജ്ജയല്ല. അള്ളാഹുവിനോട് ആദ്യം ലജ്ജിക്കുക. ഹറാമുകൾ ചെയ്യാൻ ലജ്ജ വേണം. മോശമായ വാക്ക് പറയാൻ ലജ്ജ വേണം. അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കണം. മുതിർന്നവരുമുണ്ട്, നമ്മളുമുണ്ട്. അവരുടെ സംസാരത്തിൽ നമ്മൾ കാതോർക്കുക. നമ്മൾ സംസാരിക്കേണ്ടി വന്നാൽ, അതിന് ആവശ്യമുണ്ടായാൽ, സംസാരിച്ചത് കൊണ്ടുള്ള മസ്ലഹത്ത് നന്മ അതാണ് വലുതെന്ന് തോന്നിയാലല്ലാതെ മുതിർന്ന ആളുകളുടെ സദസ്സിൽ സംസാരിക്കാതിരിക്കുക. അതൊക്കെ അദബിൽപ്പെട്ട ഹയായിൽപ്പെട്ട കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സംഭവത്തിലുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ജുമ്മാർ എന്ന് പറയുന്ന ഈത്തപ്പനയുടെ ഒരു ഭാഗം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണത്, അത് കൊണ്ടുവരപ്പെട്ടു. ഈത്തപ്പനയുടെ കഴിക്കുന്ന ഒരു ഭാഗം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു. മരങ്ങളിലൊരു മരമുണ്ട്, അതിന്റെ ഉദാഹരണം മുഅ്മിനെ പോലെയാണ്. ഏതാണത്? അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞു, എന്റെ മനസ്സിൽ അപ്പം തന്നെ വന്നു, എന്താണ്? അനഖ്ലസാണ്, ഈത്തപ്പനയാണ്. പക്ഷേ ആളുകൾ പലതും അഭിപ്രായം പറയുന്നു. ഞാൻ അബൂബക്കറിനെ നോക്കി, ഒന്നും മിണ്ടുന്നില്ല. എന്റെ ഉപ്പയെ നോക്കി, ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമ, ഒന്നും മിണ്ടുന്നില്ല, ഞാനും മിണ്ടാതില്ല. തിരിച്ച് ഉമർ ബിൻ ഖത്താബ് മകനെയും കൂട്ടി നടന്നു പോകുമ്പോൾ ഇബ്നു ഉമർ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, അത് അഖ്ലത്താണ്. ഉപ്പ നബി അത് ചോദിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു, അഖ്ലത്താണ്, ഈത്തപ്പനയാണ്. അപ്പൊ ഉമർ ചോദിച്ചു, എന്നിട്ട് എന്താണ് നീ പറയാതിരുന്നത്? അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞു, ഞാൻ അബൂബക്കറിനെ നോക്കി, റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. താങ്കളെ നോക്കി, നിങ്ങളൊന്നും മിണ്ടുന്നില്ല, അതുകൊണ്ട് ഞാനും മിണ്ടില്ല. അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, നീ ആ ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് ഇന്ന ഇന്ന കാര്യങ്ങളെക്കാളൊക്കെ ഇഷ്ടമാകുമായിരുന്നു. കാരണം എന്താ? അദ്ദേഹം പ്രതീക്ഷിച്ചു എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അസ്ഖലാന റഹിമഹുള്ള, ഉമർ പ്രതീക്ഷിച്ചിരിക്കാം. ഇബ്നു ഉമർ ഉത്തരം പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തേക്കും. മാത്രമല്ല ഇബ്നു ഹജർ പറഞ്ഞു, അതിൽ ഒരു തെളിവുണ്ട്. ഒരു പിതാവ് ഒരു ഉപ്പ തന്റെ മകൻ ഉയരണം എന്നാഗ്രഹിക്കുന്നത് എന്തല്ല, തെറ്റല്ല. അത് പിതൃസഹജമായ ഒരു ചിന്തയാണ്. അത് റിയാ അല്ല, അത് റിയാ അല്ല, മറിച്ച് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. ദീനിലോ ദുനിയാവിനോ തന്റെ മകൻ വലിയ സ്ഥാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുക എന്നത് തെറ്റല്ല. കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതാണ് ഇബ്നു ഉമറിനെ കുറിച്ച് ആഗ്രഹിച്ചത്. ഇമാം ബുഖാരി ഹയാ വിവരിക്കുന്ന, അതുപോലെ അദബ് വിവരിക്കുന്ന ഭാഗത്ത് കിതാബുൽ ഇൽമിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. കാരണം അതൊരു മര്യാദയാണ്, ഒരു ഹയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചിലർ സംസാരിക്കാൻ വേണ്ടി വന്നു. അതിൽ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവൻ സംസാരിക്കും. നബി പറഞ്ഞു, കബ്ബിർ കബ്ബിർ. എന്താണ് കബ്ബിർ കബ്ബിർ എന്ന് പറഞ്ഞാൽ? കബീർ സംസാരിക്കട്ടെ, വലിയവൻ സംസാരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ബറകത്തു മഅകാബിരിക്കും, അൽ ബറകത്തു മഅകാബിരിക്കും, നിങ്ങളിൽ പ്രായം ചെന്നവരുടെ കൂടെയാണ് ബറക്കത്തുള്ളത്. അഥവാ ഇസ്ലാമിലും സുന്നത്തിലുമായിക്കൊണ്ട് നരച്ച നര, അതിന് ശ്രേഷ്ഠതയുണ്ട്. അതിന് അതിനേക്കാൾ പ്രായം കുറഞ്ഞവർ, പ്രായമുള്ള ആളുകൾ, അവർ ചിലപ്പോൾ ചെറുപ്പക്കാരെക്കാൾ അവർക്ക് വിജ്ഞാനം കുറവാണെങ്കിലും ജീവിതം അവരെ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പലതും പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിന്റെ ബറക്കത്ത് അവരിൽ കാണാം. അതുകൊണ്ട് അവരെ ബഹുമാനിക്കാത്തത് അവർ തമ്മിൽ പെട്ടവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ മിന്നാ മൻ ലം യുഅഖിർ കബീറന വലം യർഹം സഗീറന. നമ്മിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും കുട്ടികളോട് റഹ്മത്ത് കാണിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല. വല്ലാഹു തആല അലം. അടുത്ത ഹദീസ് ശ്രദ്ധിക്കുക. ആൻ അബി അംരിൻ വഖീല അബി അംറത സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖുൽതു യാ റസൂലുള്ളാഹ് قل لي في الاسلام قولا لا اسال عنه احدا غيرك قال قل امنت بالله ثم استقم رواه مسلم عن ابي عمرو ابو عمرو رضي الله عنه روايه جينا حديثا سفيان بن عبد الله الثقفي انني صحابيه بير كنيته ابو عمرو انهم ابو عمره انهم قريبتكم സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് അത്തഖഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക. ഖുൽ, പറയൂ, പറയൂ നബിയേ, ലീ, എന്നോട്, ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ അഥവാ ഇസ്ലാമിലുള്ള ഖൗലൻ, ഒരു വാക്ക് എനിക്ക് പറഞ്ഞു തന്നാൽ, ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, ലാ അസ്അലു അൻഹു, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടാത്ത നിലക്ക്, ഇനി എനിക്ക് ചോദിക്കേണ്ടി വരരുത്, അഹദൻ, ഒരാളോടും, ഗൈറക്, താങ്കളല്ലാതെ, താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആരോടും ചോദിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ എനിക്ക് ഇസ്ലാമിന്റെ ഒരു കാര്യം പഠിപ്പിച്ചെന്നാൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ പറയൂ നബി, ആമൻതു ബില്ലാഹ്, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഫുമ്മസ്തഖിം, എന്നിട്ട് നീ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, ദീനിൽ ഉറച്ചു നിൽക്കുക, സ്ഥിരതയോടെ നിൽക്കുക. മാ മുസ്ലിം റിവായത്ത് ചെയ്ത മഹത്തായ ഒരു ഹദീസാണ്. നോക്കൂ, ഇതുപോലുള്ള ഹദീസുകളിൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ നബിയോട് വന്ന് ചോദിക്കുന്ന ഇതുപോലുള്ള ഹദീസുകളിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അവർ ചോദിക്കുന്നത് കാണാം, നബി എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നാലും, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരു കാര്യം. ചില സഹാബിമാർ വന്ന് ചോദിച്ചത് കാണാം, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, നബിയെ, എന്താണ് രക്ഷമാർ, നബി ഏറ്റവും വലിയ തെറ്റേതാണ്, നബി ഏറ്റവും വലിയ നന്മയേതാണ്, നബിയെ ചില ചില ആളുകൾ ഖിയാമത്ത് നാളെ എപ്പോഴാണെന്ന് ചോദിച്ചു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ നല്ലത് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഉമാ അജത്ത ലിദാലിക്, നീ അതിനുവേണ്ടി എന്താ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഇങ്ങനെ സഹാബത്തിന്റെ ചോദ്യങ്ങളിൽ, മഹത്തായ ചോദ്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ ഔസിന, വസിയത്ത് തന്നാലും നബിയെ, ഇതൊക്കെ അവരുടെ ഖൈറിനോടുള്ള താല്പര്യമാണ്, നന്മയോടുള്ള അവരുടെ അവരുടെ താല്പര്യം കൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇസ്ലാമിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ നബിയെ, ഞാൻ താങ്കൾക്ക് ശേഷം ഒരാളോടും ചോദിക്കേണ്ടി വരാത്ത രൂപത്തിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖുൽ ആമൻതു ബില്ലാഹ്, നീ പറയുക, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, തുമ്മസ്തഖിം, എന്നിട്ട് നീ ഉറച്ചു നിൽക്കുക. ഇതിന്റെ ഇമാം തിർമിദിയുടെ റിവായത്തിൽ ഇങ്ങനെ കൂടി കാണാം, ഇമാം തിർമിദിയുടെ റിവായത്തിൽ ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇദ്ദേഹം വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലൈ, എന്റെ കാര്യത്തിൽ താങ്കൾ ഏറ്റവും പേടിക്കുന്ന കാര്യം ഏതാണ്, ഞാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിക്കുന്ന വിഷയം ഏതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഹാജ, നാവാണ്. അപ്പൊ അങ്ങനെയും ഇമാം തിർമിദിയുടെ റിവായത്തിൽ കാണാം. നോക്കൂ, ഈ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്, നീ പറയുക എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്നിട്ട് ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, ഉറച്ചു നിൽക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിം അൽമലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽജന്നത്തി അല്ലതി കുന്തും തുഅദൂ نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم إن الذين قالوا آلان وبرند ربنا الله يعني رب الله هو ثم استقام إن ترشن النزل تتنزل عليهم الملائكة ورليكم على كغل رجبر سواء ورداء مرنا سميز ألا تخافوا ولا تحزنوا ملك الله ورده بارمين نقل بريك انداء نقل ദുഃഖിക്കേണ്ടതുമില്ല. കാരണം ഇത് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, നമുക്ക് പരിചയമില്ലാത്ത, നമ്മുടെ നാട്ടിൽ നാടല്ലാത്ത നാട്ടിലെത്തി നമുക്ക് എന്താണ് തോന്നുന്നത്, ഒന്ന് ഭയം തോന്നും പുതിയ നാടിനെ കുറിച്ച്. വിട്ടുപോകുന്ന കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് സങ്കടം തോന്നും. ഇത് രണ്ടും വേണ്ടതില്ല. അബ്ഷിറു, മറിച്ച് സന്തോഷിക്കുക, ബിൽജന്ന സില്ലത്തി കുന്തും തുആദു, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെ, അതിനെ ഓർത്ത് അത് മുഖേന സന്തോഷിക്കുക. നഹ്നൗലിയാക്കും, ഞങ്ങളാണ് നിങ്ങളുടെ മിത്രങ്ങൾ, ഫിൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ, ഈ ലോകത്തും പറലോകത്തും. വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും, സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. വലക്കും ഫിഹാ മാ തദ്അഊൻ, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടെ ഉണ്ട്. നുസുലൻ മിൻ ഗഫൂറു റഹീം, ഗഫൂറും റഹീമുമായ അള്ളാഹുവിന്റെ നുസുലാണ്, അവന്റെ വിരുന്നാണിത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സുഖങ്ങളൊക്കെ നിനക്ക് ആഗ്രഹിക്കാം, പക്ഷേ അതിലുപരി നീ ആഗ്രഹിക്കുക എന്ത്, റബ്ബിനെ കണ്ടുമുട്ടാൻ, റബ്ബിനെ കണ്ടുമുട്ടാൻ അതിലുപരി നീ ആഗ്രഹിക്കുക. അവിടേക്ക് അത് അതിനു മുകളിലേക്ക് നിന്റെ ഇമാൻ എത്തിക്കുക. എന്നിട്ട് അവർ പറഞ്ഞു, കാരണം സ്വർഗത്തിൽ ഏറ്റവും വലുത് അതാണ്, റബ്ബിനെ കാണുക എന്നാണ്. റബ്ബിനെ കാണാൻ വന്നിട്ടുള്ള മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിരുന്നാണ് ബാക്കിയൊക്കെ. നുസുലൻ മിൻ ഗഫൂർ റഹീം, ഗഫൂർ റഹീമുമായ റബ്ബിന്റെ നുസുൽ അവന്റെ വിരുന്നാണ്, അവരുടെ ഏറ്റവും വലുതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹു നമ്മെ ആഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ. അത് ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സൂഫികൾ പറയുന്നത് പോലല്ല സ്വർഗം ആഗ്രഹിച്ച് അങ്ങനെ ചെയ്യരുതെന്നാണ് സൂഫികളുടെ വാദം. നബിമാരൊക്കെ അതിനെതിരാണ്. മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ദലുൽ അംബിയ, ഇമാമുൽ മുത്തഖീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഒരു അറബി വന്നിട്ട് പറഞ്ഞു നബിയോട് പറയാണ്, മുആദ് ദീർഘിപ്പിച്ച് നിസ്കരിച്ച അതിനെക്കുറിച്ച് പരാതി പറയുന്ന അറബി പറഞ്ഞു, നിങ്ങളോ മുആദോ ചുറ്റിപ്പറ്റി നടക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് നടക്കുന്ന കാര്യമല്ല എന്റെ ആഗ്രഹം, ഞാൻ സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൗലഹ നുദദ്ദി, നമ്മളും അതിനു ചുറ്റും തന്നെയാണ് നടക്കുന്നത്, അത് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മളും നടക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. ഇതാരാണ് പറയുന്നത്? അള്ളാഹുവിന്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലിനേക്കാളും ദർജ കൂടിയവരാണ് ഇവരുടെ ഷെയ്ഖുമാർ, ഇവരുടെ ഔലിയാക്കൾ, ഈ സൂഫികൾ ഒരിക്കലുമല്ല. യഥാർത്ഥ ഔലിയാക്കൾക്ക് ആ വാദമില്ല. സ്വർഗത്തിലുള്ള അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ അതിനേക്കാൾ നല്ലത് ഏതാണ്, അതിനൊക്കെ മുകളിലേതാണ്, റബ്ബിനെ കാണുക എന്നതാണ്. അതിലേക്ക് നമ്മുടെ ആഗ്രഹം എത്തിക്കണം. അതിനുമാത്രം നമ്മുടെ ഈമാൻ, നമ്മുടെ ഹൃദയം റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് നിറയണം. അവനെ കാണാൻ നാം ഏറെ ആഗ്രഹിക്കണം. കാരണം അതാണ് ഏറ്റവും വലുതെന്ന് ആര് പറഞ്ഞു? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ല സഹാബ്, നിങ്ങൾക്ക് അവിടെ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്, അല്ലാഹുവിന്റെ വിരുന്നാണ്. അതുപോലെ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون اولئك اصحاب الجنه خالدين فيها جزاء بما كانوا يعملون ان الذين قالوا ربنا الله ثم استقاموا ആരാണ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും എന്നിട്ട് ഉറച്ചു നിൽക്കുകയും ചെയ്തത്, فلا خوف عليهم ولا هم يحزنون, അവർക്ക് ദുഃഖമില്ല, അവർ ഭയപ്പെടേണ്ടി വരികയില്ല. اولئك اصحاب الجنه അവരാണ് സ്വർഗ്ഗക്കാർ, خالدين فيها അവരവിടെ ശാശ്വതരാണ്. ജസാ അന്തിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അവർക്ക് ശാശ്വത സ്വർഗമുണ്ട്. അള്ളാഹു നമ്മെ അതിന്റെ ആളുകളാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പറയാനും എന്നിട്ട് ഉറച്ചു നിൽക്കാനുമാണ്. എന്താണത്? ഇസ്തിഖാമത്താണ് ഈ ആയത്തിൽ, ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ദീനിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇസ്തിഖാമത്ത് എന്നാണ്. ഇസ്തിഖാമത്ത് എന്നാൽ ദീനിൽ തെറ്റാതെ ഉറച്ചു നിൽക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ശയ്യബത്തിനി ഹൂദ് വഅഖവാതുഹ, ശയ്യബത്തിനി ഹൂദ് വഅഖവാതുഹ, ഹൂദും സൂറത്തു ഹൂദും അതിന്റെ സഹോദരിമാരും എന്നെ നരപ്പിച്ചു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അവിടുത്തെ താടിയിലും മുടിയിലുമൊക്കെ നരച്ച മുടി വളരെ കുറച്ചേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നരക്കാനുണ്ടായ കാരണം സൂറത്തു ഹൂദും അതിന്റെ സഹോദരിമാരായ ചില സൂറത്തുകൾ, സൂറത്തുൽ വാഖിഅ പോലെ ഉള്ള ചില സൂറത്തുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ചില റിവായത്തുകളിൽ കാണാം, ചില സലഫുകൾ പറഞ്ഞതായി കാണാം, സൂറത്തു ഹൂദിലെ ഈ ആയത്താണ് നബിയെ നരപ്പിച്ചത്, വസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗ, വസ്തഖിം, നീ ഉറച്ചു നിൽക്കുക, വമൻ താബ മഅക, നിന്റെ കൂടെ തൗബ ചെയ്തവർ, ഈ ദീനിൽ കമ ഉമിർത നിന്നോട് നീ കൽപ്പിക്കപ്പെട്ടതുപോലെ, അള്ളാഹു എങ്ങനെയാണ് കൽപ്പിച്ചത് അതുപോലെ ഈ ദീനിൽ ഉറച്ചു നിൽക്കുക, നീയും നിന്റെ കൂടെ തൗബ ചെയ്തവരും താങ്കളും താങ്കളുടെ കൂടെ അള്ളാഹുലേക്ക് ഛേദിച്ച് മടങ്ങിയവരും എന്ന് അള്ളാഹു പറഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നരമുണ്ടാക്കിയതെന്ന് കാണാം. അതുപോലെ സൂറത്തു ഫുസ്സിലത്ത് അള്ളാഹു പറഞ്ഞു, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ വവൈലുൽ മുശ്രിക്കീൻ, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഖാമത്തോടെ നിലകൊള്ളുക, ഉറച്ചു നിൽക്കുക, വസ്തഗ്ഫിറൂ, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ആദ്യം പറഞ്ഞ ആയത്തിൽ ഇസ്തിഖാമത്തിന്റെ കൂടെ തൗബ പറഞ്ഞു, രണ്ടാമത്തെ ആയത്തിൽ ഇസ്തിഖാമത്തിന്റെ കൂടെ ഇസ്തിഖ്ബാർ പറഞ്ഞു. അതുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്? അള്ളാഹുവിനെ ധാരാളമായി ഖേദിച്ചു മടങ്ങുക, അവനോട് പാപമോചനം തേടുക. എത്ര ഉറച്ചു നിന്നാലും മനുഷ്യരാണ് തെറ്റുകൾ പറ്റും, അത് തിരുത്തുകയും വീണ്ടും വീണ്ടും തിരുത്തുകയും വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് പാപമോചനം ചെയ്ത് മടങ്ങുകയും തേടി മടങ്ങുകയും ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. നോക്കൂ, ഇസ്തിഖാമത്തിന്റെ പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഉമ്മത്തിനോടും അള്ളാഹു അത് പ്രത്യേകം പ്രത്യേകം കൽപ്പിച്ചു എന്നത്. ഒരു കാര്യം നബിയോട് കൽപ്പിച്ചാൽ അത് ഉമ്മത്തിനോടുള്ള കൽപ്പനയാണ്. നബിക്ക് ഖാസ് അല്ലെങ്കിൽ, നബിക്ക് പ്രത്യേകമായ വല്ല കാര്യവും അല്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പിന്നീട് വേറൊരാൾക്കും വിവാഹം ചെയ്യാൻ പാടില്ല, അതുപോലെ അതല്ലാത്ത കാര്യങ്ങൾ പൊതുവെ നബിയോടൊരു കാര്യം കൽപ്പിച്ചാൽ ഉമ്മത്തിനോടുമുള്ള കൽപ്പനയാണ്. പക്ഷെ ഇസ്തിഖാമത്ത് നബിയോടും കൂടാതെ ഉമ്മത്തിനോടും അല്ലാഹു പ്രത്യേകം കൽപ്പിച്ചു. വസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക, താങ്കളും താങ്കളുടെ കൂടെ തൗബ ചെയ്തവരും കൽപ്പിക്കപ്പെട്ടതുപോലെ ദീനിൽ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, ദീനിൽ ഉറച്ചു നിൽക്കുക, അല്ലാഹുവിന്റെ കൽപ്പനയാണിത്. ഇസ്തിഖാമത്ത് എന്നാൽ ഇബ്രാഹിം അബ്ദുൽ അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഹിയ സുലൂക്കു സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ നിലകൊള്ളലാണ്. വഹുവ ദീനുൽ ഖവീം മിൻ ഗൈരി തഅവീജിൻ അൻഹു യുംനതൻ വലാ യുസ്ര. ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഇസ്തിഖാമത്ത് എന്നാൽ ഹിയ സുലൂക്കു സിറാത്തുൽ മുസ്തഖീം വഹുവ ദീനുൽ ഖവീം മിൻ ഗൈരി തഅവീജിൻ അൻഹു യുംനതൻ വലാ യുസ്ര, അള്ളാഹുവിന്റെ നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കലാണ്, വലത്തോ ഇടത്തോ ചാഞ്ഞു പോകാതെ. ദീനിന്റെ വലത്തും ഇടത്തും ഉള്ള പിഴച്ച കക്ഷികളുണ്ട്. ഒരു കൂട്ടർ ഇഫ്റാത്തിലാണെങ്കിൽ ഒരു കൂട്ടർ തഫ്രീഖിലായിരിക്കും. ഒരു കൂട്ടർ കടുത്ത തീവ്രതയുടെ കടുപ്പത്തിന്റെ ആളുകളായിരിക്കും, ഭീകര കക്ഷികളെ പോലെ പക്ഷ ദീൻ കടുപ്പിച്ച് ജനങ്ങളെ വെറുപ്പിക്കുന്ന ആളുകൾ. ഇപ്പുറത്ത് അതിന്റെ നേരെ എതിർഭാഗത്ത് ആരുണ്ടാകുക? ചശാകുമിന്റെ ആൾ, ദീൻ യാതൊരു വിലയുമില്ലാത്ത അലംഭാവത്തിന്റെ ആളുകൾ. രണ്ടിന്റെ നടുവിലാണ് ദീൻ, ഹക്കായ ദീൻ രണ്ടിന്റെയും നടുവിലാണ്. ഒരു കൂട്ടർ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ഇങ്ങോട്ടും ചായരുത്, മറ്റേ കൂട്ടർ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ഇങ്ങോട്ടും ചായരുത്. നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ള അള്ളാഹുവിനെയാണ്, ജനങ്ങളല്ല. ഭീകരരെ എതിർക്കാൻ വേണ്ടി അലംഭാവം കാണിക്കുന്ന ആളുകളുടെ പക്ഷത്തേക്ക് ചായരുത്. അലംഭാവം കാണിക്കുന്ന പക്ഷക്കാരോടുള്ള എതിർപ്പ് മൂത്ത് അവസാനം തീവ്രതയുടെ അതുപോലത്തെ കടുപ്പത്തിന്റെ ആളുകളാകാനും പാടില്ല. നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ള അള്ളാഹുവിനെയാണ്, മറ്റാരെയുമല്ല. റബ്ബിനുള്ള തൃപ്തി ഉദ്ദേശിച്ച ഒരാൾ പ്രവർത്തിച്ചാൽ ജനങ്ങളെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഖൈറായ മാർഗത്തിൽ നമ്മെ മരണം വരെ നിലനിർത്തുമാറാകട്ടെ. എങ്ങനെയാണത്? വയശ്മലു ദാലിക ഫിഅല ത്വആതി കുല്ലഹ അല്ലാഹിറതി വൽ ബാത്തിന, ഫിഅല ത്വആതി കുല്ലഹ അല്ലാഹിറതി വൽ ബാത്തിന വതർക്കൽ മൻഹിയതി കുല്ലഹ കദാലിക. ഇസ്തിഖാമത്ത് എന്നാൽ അള്ളാഹു കൽപ്പിച്ചതെല്ലാം പ്രവർത്തിക്കുക, നിർബന്ധമായതെല്ലാം പ്രവർത്തിക്കുക, അള്ളാഹു ഹറാമാക്കിയതെല്ലാം വെടിയുക, ഇത് ഇസ്തിഖാമത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം എന്താണ്? ജാമിഅ ഒരു വസിയത്താണ്, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വസിയത്താണ്. എന്നാൽ സഹോദരങ്ങൾ അതിന് മനസ്സിലാക്കണം, ഇസ്തിഖാമത്ത് നമ്മൾ എത്ര ശ്രമിച്ചാലും മനുഷ്യരാണ്, അബദ്ധം പറ്റും, പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൗബാൻ റളിയല്ലാഹു അൻഹു റിവായത്തിൽ നിന്ന് ഹദീസിൽ കാണാം, ഇസ്തഖീമു വലൻ തുഹ്സു. ഇസ്തഖീമു, നബി പറയുന്നു ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, വലൻ തുഹ്സു, പൂർണ്ണമായി അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല. പക്ഷേ വഅലമു, പ്രവർത്തിക്കൂ, വഅലമു, നിങ്ങൾ അറിയുക, അന്ന ഖൈറ അമാലിക്കും സ്വലാഹ്, നിങ്ങളുടെ പ്രവർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠം നിസ്കാരമാണ്. വല യുഹാഫിദു അലൽ വുദുഇ ഇല്ലാ മുഅ്മിൻ, വുദു പാലിക്കുകയില്ല മുഅ്മിൻ അല്ലാതെ. എന്തെങ്കിലും പ്രയാസമുള്ള അമലാണോ വുദു എടുക്കാൻ നിസ്കരിക്കാനുള്ളത്? അല്ല, ഏറ്റവും ശരിയായ അമലാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സജ്ദിദു വഖാരിബു, സജ്ദിദു, നേർക്ക് നേരെ നിലകൊള്ളുക, വഖാരിബു അല്ലെങ്കിൽ അതിനോട് അടുത്ത്. സജ്ദിദു എന്ന് പറഞ്ഞാൽ നമ്മൾ പലതവണ ഉദാഹരണം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വൃത്തത്തിന് നടുവിലേക്ക് ഒരാൾ എറിഞ്ഞ് ഒരു അമ്പ് എറിയുന്നു, അത് അതിന്റെ ഏറ്റവും ഒത്ത നടുവിൽ കൊള്ളിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനടുത്ത് കൊണ്ടില്ലെങ്കിൽ അതിന്റെ അതിന് തറച്ചില്ലെങ്കിൽ അതിന്റെ അടുത്തെങ്കിലും, അതാണ് സജ്ജിദു വഖാരി. പക്ഷെ അതിനർത്ഥം എന്തല്ല, ഇബ്നു റജബ് പ്രത്യേകം പറഞ്ഞു, അതിനർത്ഥം നമ്മൾ ശ്രമിക്കേണ്ടത് അതിനോട് അടുപ്പിച്ച് എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്നല്ല, ഏറ്റവും ഒത്ത നടുവിലെത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ശ്രമം ഇപ്പുറത്തേക്കാകാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി മഹത്തായ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ ദുആണ്, വേഗം പഠിക്കാം. അല്ലാഹുമ്മ ഇഹ്ദിനി വസജ്ജിദ്നി, അല്ലാഹുമ്മ ഇഹ്ദിനി വസജ്ജിദ്നി, അല്ലാഹു നീ എന്നെ നേരായ മാർഗത്തിലാക്കണേ, വസജ്ജിദ്നി നീ എന്നെ നേർക്കുനേരെ നിലനിർത്തണേ, അഥവാ ആ ശരിയായ വഴിയിൽ ഒറ്റ നടുവിൽ ആ ഹഖിൽ നിലനിർത്തണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് പറഞ്ഞു, ബിസ്സദാദി തസ്ജീദക സഹം, സദാദ് നീ എങ്ങനെയാണ് ഓർക്കേണ്ടത്, നീ നിന്റെ അമ്പ് എവിടെയാണ് ഏറ്റവും ശരിയായ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ ശ്രമിക്കുമല്ലോ, അതാണ് സദാദ് ഓർക്കാൻ, നീ അതാണ് ഓർക്കേണ്ടത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വബിൽ ഹുദാ ഹിദായതിക തരീഖ്, നീ സന്മാർഗം എങ്ങനെയാണ് ഓർക്കേണ്ടത്, നീ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമോ, ശരിയായ വഴിയിലല്ലേ സഞ്ചരിക്കൂ, അത് ഓർക്കുക. ഹിദായത്ത് അത് ഓർക്കേണ്ടത് ഇങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹദിനി വസജ്ജിദ്നി, അല്ലാഹു നീ എന്നെ ഹിദായത്തിലാക്കണമേ, നീ എന്നെ സദാദിലാക്കണമേ, ശരിയായ മാർഗത്തിൽ ആക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നകും ലൻ തഅമലു വലൻ തുതീഖു കുല്ലമാ അമർതുക്കും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല, വലാക്കിൻ സജ്ജിദു അബ്ഷിറു, എന്നാൽ നിങ്ങൾ ഏറ്റവും ശരിയായത് ചെയ്യാൻ പ്രവർത്തിക്കുക, ആവശ്യമുള്ളൂ സന്തോഷിക്കുക. ഏറ്റവും ശരിയായത് ചെയ്യാൻ നീ പ്രവർത്തിച്ചാൽ ഇൻഷാല്ലാ ഖൈർ ചെയ്താൽ മുസ്ലിമിന്റെ മനസ്സിലൊരു സന്തോഷമുണ്ടാവും, അത് ഈമാന്റെ അടയാളമാണ്. തെറ്റുപറ്റിപ്പോലെ അവന്റെ മനസ്സിലൊരു സങ്കടവും ഉണ്ടാവും, അത് ഈമാനിന്റെ അടയാളമാണ്. തെറ്റുപറ്റിയാൽ അള്ളാഹുവിനോട് ധാരാളമായി തൗബ ചെയ്യുക, നന്മ ചെയ്താൽ അള്ളാഹുവിനെ അത് ചെയ്യാനുള്ള തൗഫീഖ് തന്നതിന് സ്തുതിക്കുക, അത് തന്നതിന് അത് സ്വീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് പറയുമ്പോൾ കൽബിലാണ് ഇസ്തിഖാമത്ത് ആദ്യം, രണ്ടാമത് ഇസ്തിഖാമത്ത് നാവിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഖാമത്ത് പഠിപ്പിച്ച ഉടനെ ഈ സഹാബിയോട് എന്ത് പറഞ്ഞത്, നാവിന്റെ കാര്യം സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമ ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ നേരെ അവർ നിൽക്കുകയില്ല, ഇസ്തിഖാമത്ത് ഈമാനിൽ ഉണ്ടാവുകയില്ല, കൽബിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകുന്നതുവരെ, കൽബിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുകയില്ല, നാവിന് ഇസ്തിഖാമത്ത് ഉണ്ടാകുന്നതുവരെ. സുബ്ഹാനല്ലാഹ്. ഇത് രണ്ടും ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ നാവുകളും നേരെയാക്കി പെരുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اهدنا لاحسن الاخلاق لا يهدي لاحسنها الا انت واصرف عنا سيئها لا يصرف عنا سيئها الا انت. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا باسماعنا وابصارنا وقوتنا ما احييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. الله تعالى اعلم. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.